Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ആഹാരശുദ്ധോ സത്വശുദ്ധി ആരെ ശുദ്ധിക്ക് ഭാഷകാരം പറഞ്ഞു വിജ്ഞാനസ്യ ശുദ്ധി, വിജ്ഞാനത്തെ ശുദ്ധി ആകാര ശുദ്ധി. ആഹാരശുദ്ധി വരുമ്പോ അന്ധക്കരണശുദ്ധി എന്ന് പറഞ്ഞു. അന്ധക്കരണശുദ്ധി ധ്രുവസ്മൃതി അവിസ്മരണം. അവിസ്മരണത്തിൽ സർവഗ്രന്ഥീനം പ്രമോക്ഷ തുടക്കം ആ വിജ്ഞാനശുദ്ധിയിലാണ്. യഥ ഏതത് ഉത്തരോത്തര യഥോക്ത മഹാരശുദ്ധി മൂലം അവസാനം പറയുന്ന ഹൃദയഗ്രന്ഥി നാശം, സർവബന്ധത്തിൽ നിന്നുള്ള മോചനം, അതാണ് ദുഃഖ നിവൃത്തി. അവിടെ നാരദൻ ആഗ്രഹിക്കുന്നു അതാണ്. ഇവിടെ പറഞ്ഞു തമസഹ പാരം ദർശേരി, നാരദൻ ആവശ്യപ്പെട്ട അതാണ്. ഇങ്ങനെ ദുഃഖനിവൃത്തി ഉണ്ടാകും, ശോകനിവൃത്തി, അങ്ങനെ അത് ഇങ്ങനെ ഉണ്ടാകുന്നു. ഒന്ന് വിജ്ഞാനശക്തി, രാഗദോഷാദികളില്ലാതിരിക്കുക, വിജ്ഞാനശുദ്ധി അന്ധക്കണ്ണ ശുദ്ധിയെ വർദ്ധിപ്പിക്കും. അവിടെ അവിസ്മരണം സംഭവിക്കുന്നു, തത്വബോധം അത് നശിക്കുന്നില്ല. തുടർന്ന് സർവബന്ധനങ്ങളിൽ നിന്നും മുക്തനാകുന്നു ജ്ഞാനം കൊണ്ട്. മുക്തി എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാം. ഏതായത് ഉത്തരോത്തരം യഥോക്ത ആഹാരശുദ്ധി മൂലം, എല്ലാം തുടങ്ങുന്ന വിജ്ഞാനശുദ്ധിയിൽ നിന്നാണ്. ആ വിജ്ഞാനശുദ്ധി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടെ പറയുന്ന ആ ക്രമം പറയുകയാണ്. വിജ്ഞാനശുദ്ധി കൊണ്ട് ചിത്തശുദ്ധി വരുന്നു എന്ന് പറയുന്നത് പരസ്പര അപേക്ഷ. വിജ്ഞാനശുദ്ധി കൊണ്ട് ചിത്തശുദ്ധി വരുന്നു, ചിത്തശുദ്ധി കൊണ്ട് വീണ്ടും വിജ്ഞാനശുദ്ധി വരുന്നു. ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ചാണ്. ചിത്തശുദ്ധമായിരുന്നാലേ അവിടെ വിജ്ഞാനത്തിന് ശുദ്ധി വരും. വിജ്ഞാനം ശുദ്ധമായിരുന്നാലും ചിത്തത്തിന് ശുദ്ധി വരും. എന്തുകൊണ്ട്? അശുദ്ധി ഉണ്ടാക്കുന്നു അവിടെ പ്രാഥമികമായിട്ട് രാഗദ്വേഷങ്ങളാണ്. രാഗദ്വേഷങ്ങൾ ഇരിക്കുമ്പോൾ ആ വിജ്ഞാന ശുദ്ധിയില്ല. ഇതില്ലാത്തപ്പോ അന്ധക്കണ്ണ ശുദ്ധിയില്ല. കാരണം അന്ധക്കണ്ണത്തിലാണ് ഇത് സംഭവിക്കുന്നത്. വിജ്ഞാനശുദ്ധി ചിത്തശുദ്ധി എന്നെല്ലാം പറയുന്ന അന്ധക്കരണത്തിലാണ്. രാഗദ്വേഷാദി ദോഷങ്ങളെ വിവേകം കൊണ്ട് ഇല്ലാതാക്കുക എന്ന് പറയുന്നിടത്തും ഇത് തന്നെയാണ് താല്പര്യം. ചിലടത്ത് അങ്ങനെ പറയും, വിവേകം കൊണ്ട് ഇതിനെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക. രാഗദ്വേഷാദികൾ വിവേക ദാർഢ്യത്തിലില്ലാതാകുന്നു. വിവേക ദാർഢ്യത്തിൽ വിവേകം എന്ന് പറഞ്ഞപ്പോൾ വിവേകത്തിൽ എങ്ങനെ ഇല്ലാതാകും? വെളിച്ചത്തിൽ ഇട്ടില്ലാതാകുന്നു. രാഗദ്വേഷാദികൾക്ക് വിപരീതമായിരിക്കുന്ന എന്താണ്? വിവേകം. ആ വിവേകത്തിൽ രാഗദ്വേഷാദികൾ ഇല്ലാതാവും. അങ്ങനെ പറയുന്നതിനോട് അത് തന്നെ വിജ്ഞാനശുദ്ധി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഉണ്ടാകുന്ന തത്വത്തിന്റെ അവിസ്മരണം. ഇതിനെല്ലാം തുടക്കം എന്താണ്? യഥോക്തം ആഹാരശുദ്ധി മൂലം തസ്മസാകാര്യ അത് വേണം. രാഗദ്വേഷാദികളെ ചിത്ത മാലിന്യങ്ങൾ ഇല്ലാതാക്കുക, അതാണ് കർത്തവ്യം. ഇതിന്നൊരു കാര്യം മനസ്സിലാക്കും, സർവശാസ്ത്ര പാണ്ഡിത്യം ഉണ്ടായാലും ഇവിടെ ഈ പറയുന്ന വിജ്ഞാനശുദ്ധി സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് പറഞ്ഞ സകർത്തവ്യം, അത് കർത്തവ്യമായിരിക്കുന്നു, അത് ചെയ്യണം. അങ്ങനെ മനഃശുദ്ധി ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ കർമ്മയോഗത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയും. കർമ്മയോഗം എന്ന് പറയുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. ഇവിടെ പറയുന്ന വിജ്ഞാനശുദ്ധിയും ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. അവിടെ പറയും കർമ്മയോഗി ചിത്തശുദ്ധി വന്ന് പിന്നീട് ജ്ഞാനം. ഇവിടെ പറയുന്ന വിജ്ഞാനശുദ്ധിയിലൂടെ ചിത്തശുദ്ധി. ഇപ്പൊ ചിത്തശുദ്ധിക്ക് മുമ്പ് എങ്ങനെ വിജ്ഞാനശുദ്ധി വരും? അങ്ങനെ സംശയം വരും. ഇവിടെ ഇവിടെ കുറച്ചുകൂടി ഉയർന്ന എന്തിനെ കുറിച്ച് പറയുന്നു. ചിത്തശുദ്ധിക്ക് ഇന്നത ഉപായമുള്ളൂ എന്നങ്ങനെ നിർബന്ധമില്ല. അദ്വൈതം അനുസരിച്ച് എല്ലാ സാധനങ്ങളും ആത്യന്തികമായി ഉപകരിക്കുന്ന ചിത്തശുദ്ധിക്കാണ്. എന്ത് ചെയ്താൽ ഭക്തിയോ യോഗമോ ഉപാസനകളോ എന്തായാലും എല്ലാം ചിത്തശുദ്ധിക്ക് ഉപകരിക്കും. ചിത്തശുദ്ധി ശരിക്കും വിജ്ഞാനശുദ്ധി തന്നെ. ഇവിടെ പറയുന്ന വിജ്ഞാനശുദ്ധി കൊണ്ട് ചിത്തശുദ്ധി, അത് രണ്ടു നിലയിൽ വരുന്ന ചിത്തശുദ്ധി കണക്കിലെടുത്ത് പറയുകയാണ്. പരമാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ കുറച്ച് ചർച്ച ചെയ്ത് പറഞ്ഞു, വിജ്ഞാനം എന്ന് പറയുന്നത് ചിത്തപരിണാമമാണ്. അപ്പൊ അതിന്റെ ശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷങ്ങൾ അതിനോട് ചേരാതിരിക്കുക എന്ന് പറയുന്നത് അത് ചിത്തത്തിന്റെ തന്നെ ശുദ്ധിയാണ്. രണ്ടും രണ്ടാണ്. സാധാരണ ചിത്തശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ അത് കർമ്മയോഗത്തിലൂടെ നേടാൻ തോന്നും. അവിടെയും കർമ്മയോഗം ശരിക്കും നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അവിടെയും കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി വരുന്നിടത്ത് ഈ വിജ്ഞാനശുദ്ധി വരും. അവിടെയുണ്ട് വിജ്ഞാനശുദ്ധി. എന്തുകൊണ്ട്? കർമ്മയോഗത്തിൽ മുഖ്യമായി പറയുന്നത് രാഗദ്വേഷങ്ങളില്ലാതിരിക്കുക, ആത്മബോധത്തോടുകൂടി കർമ്മം ചെയ്യുക. ഗുണാഗുണേഷു വർത്തം ചെയ്തു മറ്റോ എന്ന സജ്ജതയെന്നും മറ്റും പറയുന്ന ആ സന്ദർഭങ്ങളുണ്ട്. അവിടെ ആത്മബോധത്തിനും പ്രാധാന്യമുണ്ട്. രണ്ടു തരത്തിലായാലും ശരി, കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി എന്ന് പറയുന്നിടത്തായാലും ശരി, വിജ്ഞാനശുദ്ധിയിലൂടെ ചിത്തശുദ്ധി എന്ന് പറയുന്നിടത്തായാലും ശരി, രണ്ടിടത്തും വിജ്ഞാനത്തിന് പ്രാധാന്യമാണ്. രണ്ടിടത്തും രാഗദ്വേഷാദികളെ നിർമാർജ്ജനം ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വെല്ലുവിളി മുന്നോട്ട് കടന്ന് സംശയാദി ദോഷങ്ങളെ നിവാരണം ചെയ്യുക, അതുകൂടി വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു പൂർവാസ്മൃതി അവിസ്മരണം, ആ തത്വബോധത്തിന്റെ ദാർഢ്യം. ആ ദാർഢ്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ സംശയങ്ങളില്ലാതിരുന്നാലേ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നു, അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അവിടെ ജ്ഞാനത്തിൽ ദാർഢ്യമില്ല. സംശയാദി ദോഷങ്ങൾ മാറിയാൽ അത് ദൃഢമായി. അതിനിവിടെ പറയുന്നത് ധ്രുവാസ്മൃതി. ഒന്നിനെ തുടർന്ന് മറ്റൊന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പരസ്പരാപേക്ഷിതമാണ്. ഒന്നിനെ തുടർന്ന് മറ്റൊന്ന് വരുന്നു, അതിനെ തുടർന്ന് വീണ്ടും ആദ്യത്തേത് വരുന്നു, അങ്ങനെ വരുന്നു. വിജ്ഞാനശുദ്ധി തുടർന്ന് മനഃശുദ്ധി ഉണ്ടാകുന്നു, അതിനെ തുടർന്ന് വീണ്ടും വിജ്ഞാനശുദ്ധി ഉണ്ടാകുന്നു. ആത്യന്തികമായി ഇത് രണ്ടും രണ്ട് കാര്യമില്ല, വിജ്ഞാനശുദ്ധി തന്നെ മനഃശുദ്ധി. വിജ്ഞാനം സദാശുദ്ധം തന്നെ. എന്താണ് ഇവിടെ വിജ്ഞാനശുദ്ധിയെ കുറിച്ച് പറയുന്നത്? വിജ്ഞാനത്തെയാണ് പറയുന്നത് നിത്യശുദ്ധം എന്ന് പറയുന്നത്. അദ്വൈതത്തിൽ സർവത്ര ഇങ്ങനെ തന്നെയാണ്, ജ്ഞാനം നിത്യശുദ്ധമാണ്, അത് പരിപൂർണമാണ്. അത് ഇവിടെ പരിപൂർണമായിരിക്കുന്നു, ഗാഠനിദ്രയിൽ അത് പരിപൂർണമാണ്. അവിടെ വിഷയബന്ധമില്ലാതെ അത് പരിപൂർണമായിരിക്കുന്നു, ശുദ്ധമായിരിക്കുന്നു. ജാഗ്രതയിലേക്ക് വരുന്നു, അവിടെ അത് പൂർണ്ണമാണ്, പരിശുദ്ധമാണ്. ജാഗ്രത ജ്ഞാനത്തിന് അശുദ്ധി സംഭവിക്കുന്നില്ല ഒരിടത്ത് ഒരിക്കലും. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞ തുര്യൻ എല്ലാ അവസ്ഥകളിലും ഒരുപോലെ ഇരിക്കുന്നു. അതുകൊണ്ടത് നിത്യശുദ്ധം തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ജീവന്റെ അനുഭവത്തിൽ അതിനെ ശുദ്ധിയുണ്ട്. ശുദ്ധമായിരിക്കുന്നതിൽ തന്നെ അശുദ്ധി അനുഭവപ്പെടുന്നു, അതാണ് ഇവിടെ ചിന്ത വരുന്നത്. അതെന്തുകൊണ്ട് വന്നു, എങ്ങനെ അതില്ലാതെ, അതങ്ങനെ വരാൻ പാടില്ലല്ലോ. ശുദ്ധിയിൽ എങ്ങനെ അശുദ്ധി വരും, വെളിച്ചത്തിൽ എങ്ങനെ ഏറ്റുവരും, അത് പരസ്പര വിരുദ്ധമായ കാര്യമാണല്ലോ. അപ്പോൾ അതിന് സമാധാനം പറയും, അത് മായയാണ്, അവിദ്യയാണ്, അത് പരമാർത്ഥത്തിലില്ല, അത് ഭ്രാന്തിയാണ്, അത് മനസ്സാണ്, അഹന്തയാണ്. അതിന് പല പേരുകളും പറയും സന്ദർഭം അനുസരിച്ച്. അപ്പൊ അതിനെ നിർമാർജനം ചെയ്യണം എന്ന് പറഞ്ഞു. ശുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, അശുദ്ധമാണത്, നിത്യശുദ്ധമാണ്. അശുദ്ധിയിൽ തന്നെ വീണ്ടും ശുദ്ധി ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട്? അശുദ്ധമാണെന്നുള്ള പ്രതീതിയുള്ളതുകൊണ്ട്, സംസാര പ്രതീതിയുള്ളതുകൊണ്ട്, സംസാര അനുഭവങ്ങളുണ്ട്, മായ, അവിദ്യ, ഭ്രമം, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുള്ളതുകൊണ്ട്. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനി ജ്ഞാനത്തെ ശുദ്ധമാക്കിയെടുത്തതല്ല, അശുദ്ധമാക്കിയെടുത്ത ജ്ഞാനം കൊണ്ടല്ല ജ്ഞാനി നടക്കുന്നു. അശുദ്ധം തന്നെയാണ് അത്, ജാഗ്രത സ്വപ്ന സുഹൃത്തികളിലെല്ലാം അത് ശുദ്ധം തന്നെയാണ്. പക്ഷെ അതിലാരോപിച്ച കുറെ കാര്യങ്ങൾ, അജ്ഞാന സംശയാദികൾ കൊണ്ട് അതിൽ വന്നു ഭവിച്ച കുറെ കാര്യങ്ങൾ അതിന് നിരാകരിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് നിരാകരിക്കാത്തിടത്തോളം കാലം ദുഃഖം, ജ്ഞാനം ഉണ്ടായാലും സർവവിജ്ഞാനം ഉണ്ടായാലും ശരി, ഈ പറയുന്ന ദോഷങ്ങളെ അവിടെ നിന്ന് മാറ്റാത്തിടത്തോളം കാലം ഇത് ദുഃഖം തന്നെയാണ്. അത് മാറ്റിയാലോ നമ്മൾ പറയുന്നത് സമസ്വവിദ്യാലക്ഷണ പാരം പരമാർത്ഥത്വം, അത് പരമാർത്ഥം. അപ്പൊ ആ ദോഷങ്ങളെ മാറ്റുന്നതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ആ ദോഷങ്ങളെ മാറ്റുന്നതിനുള്ള ഉപായമായിട്ടാണ് ഭൂമാവിനെ കുറിച്ച് ഇത്രയെല്ലാം ചർച്ച ചെയ്യുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിദ്യ അല്ലെങ്കിൽ മായ മാറുന്നത്, എങ്ങനെയാണ് ഈ ഭ്രമം മാറുന്നത്, എങ്ങനെയാണ് ഈ ദ്വൈതബോധം അസത്യമായി തീരുന്നത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര താല്പര്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. പല രീതിയിൽ പറയുന്നേ ഉള്ളൂ, ശാസ്ത്രം മുക്തിയെ ബോധിപ്പിക്കുകയല്ല. ഇന്നതാണ് മുക്തി, ഇനി അത് നേടിയെടുക്കണം, അതിനുവേണ്ടി ഇന്നതൊക്കെ ചെയ്യണം എന്നല്ല, മറിച്ച് മുക്തമായിരിക്കുന്നതിൽ എന്താണോ ആ മുക്തിയുടെ പ്രകാശത്തിന് തടസ്സമായിരിക്കുന്നതിനെ നീക്കം ചെയ്യുകയാണ്. അത്ര ചെയ്യുന്നു, സുഖത്തെ കൊടുക്കുകയല്ല, ദുഃഖത്തെ നിർമാർജനം ചെയ്യുകയാണ്. ഫലത്തിലും സുഖത്തെ കൊടുക്കുന്ന ഒന്നുമില്ല. എന്തുകൊണ്ട്? മുക്തിയെപ്പോലെ സുഖവും സ്വരൂപമാണ്, അപ്പൊ അതിനെ കൊടുക്കാനൊക്കത്തില്ല, വാങ്ങാനൊക്കത്തില്ല. അതിനുള്ള പ്രതിദ്വന്ദികളെ ഇല്ലാതാക്കുന്നു. അപ്പോ അയാൾ സ്വയം സുഖസ്വരൂപനായിരിക്കുന്നു. അനുശോകസ്യ പാരം, ശോകത്തിന്റെ തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്നു. എന്താണ് ഈ ശോകത്തിന്റെ തത്വം? അവിടെ ദുഃഖനിവൃത്തി സംഭവിക്കുന്നു. സർവശാസ്ത്രം അശേഷ ദുഃഖം, അവിടെ സർവശാസ്ത്രവും ഉപദേശിക്കേണ്ടതെന്ന് ഉപദേശിച്ചിട്ടുണ്ട്, പിന്നെ നിശേഷിക്കുന്നു. അതുകൊണ്ട് അധ്യായിക അവസ്ഥ ഉപദേശിക്കുന്നതുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഥയുടെ രൂപത്തിൽ ആത്മതത്വത്തെ പ്രകാശിപ്പിച്ചിട്ട് ആ കഥയെ അവസാനിപ്പിക്കുന്നു. തസ്മൈ മൃദുത കഷായായ വാക്ഷാതിരിക കഷായു രാഗദ്വേഷാദി ദോഷ സത്വസ്യ രഞ്ജനാരൂപത്വാ തസ്മൈ മൃദുത കഷായ, ഈ പറയുന്ന ദോഷങ്ങളെല്ലാം മാറി നാരദൻ. അത് രാഗാദി ദോഷങ്ങളാണ്, അജ്ഞാന സംശയങ്ങളാണ്, അഹന്തയാണ്. എന്തായാലും ശരി, മൃദുത കഷായ ദോഷങ്ങൾ മാറി. കഷായം എന്താണ്? രാഗദ്വേഷാദി ദോഷ, രാഗദ്വേഷാദി എന്ന് പറഞ്ഞാൽ അജ്ഞാന സംശയം എല്ലാത്തിനും എടുത്തോണം. വക്ഷാതിരുക, അതേപോലെ വൃക്ഷത്തിന്റെയും മറ്റും തറ പോലെയാണ്, നല്ല പൂവെള്ളയുള്ള വസ്ത്രം അതിനെ തറ പിടിപ്പിക്കുന്ന എന്താണ്? വൃക്ഷത്തിന്റെയും മറ്റും തറയാണ്. അതാണ് കഷായം എന്ന് പറയുന്നത്. രാഗദ്വേഷാദി ദോഷം, അതെന്ത് ചെയ്യുന്നു? സത്വസ്യ രഞ്ജനാരൂപത്വം, സത്വത്തിനെ അത് കളർ പിടിപ്പിക്കുന്നു, അന്ധക്കരണത്തിന് അത് മാലിന്യത്തെ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് വൃക്ഷത്തിന്റെ കരാവെളുത്ത തുണിയിൽ പാടിനെ ഉണ്ടാക്കുന്നത്? അതുപോലെ രഞ്ജനാരൂപത്വം, അത് കളർ ചേർക്കുകയാണ്, രഞ്ജിപ്പിക്കുകയാണ്. രഞ്ജിപ്പിക്കുക എന്നതിന് മുഖ്യമായിട്ടും കളറിടുക എന്നുള്ളത്. വിജ്ഞാനത്തിന് അത് രഞ്ജന ഉണ്ടാക്കും, രഞ്ജിപ്പിക്കുന്നു, മാലിന്യത്തെ ഉണ്ടാക്കുന്നു. നിത്യശുദ്ധമായിരിക്കുന്ന വിജ്ഞാനത്തിൽ തന്നെ മാലിന്യത്തെ ആരോപിക്കുന്നു, വാസ്തവത്തിൽ ഉണ്ടാക്കുന്നില്ല, ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നു. സ്വയം വിജ്ഞാന സ്വരൂപനായിരിക്കുന്നതിനെ ചിന്തിക്കുന്നു, ഞാൻ അജ്ഞനാണ്, എനിക്ക് സംശയമുണ്ട്, എന്നെ രാഗദ്വേഷാദികളുണ്ട്, ഈ തരം അവിടെ രഞ്ജിപ്പിക്കുക എന്ന് പറയുന്നു. ഒരാൾ രാഗദ്വേഷാദികളുണ്ട്, കാമക്രോധാദികളുണ്ട്, അഹന്തയുണ്ട്, മമതയുണ്ടെന്നെല്ലാം മറ്റൊരാൾ ബോധിപ്പിക്കുകയല്ല, അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് അയാളുടെ അനുഭവമാണ്, അയാൾ അറിയുന്നു, അനുഭവിക്കുന്നു, ഞാൻ രാഗിയാണ്, ഞാൻ ദേഷ്യമാണ്, എന്താണ് സത്വത്തിനെ രഞ്ജിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അനുഭവത്തിന് വിഷയമാകുന്നു. ശരീര മനസ്സുകളോട് ഈ ചൈതന്യം വിശുദ്ധ വിജ്ഞാനം താതാത്മ്യപ്പെട്ടിട്ട് അത് ആ താതാത്മ്യം സ്വാനുഭവമായി മാറുന്നു. ഇത് എവിടെ മുതൽ തുടങ്ങുന്നു? അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവത്തിൽ നിന്നും തുടങ്ങുന്നു. ആ താതാത്മ്യപ്പെടൽ ഏറ്റവും സൂക്ഷ്മമായ അഹന്തയിൽ നിന്നും തുടങ്ങുന്നു. ജാഗ്രത അഹന്ത രൂപത്തിൽ ഈ ബോധം സർവത്തിനോട് താതാത്മ്യപ്പെടുന്നു. അതാണ് ഈ ദോഷം സത്വത്തെ രഞ്ജിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അത് ശുദ്ധമായിരുന്നുകൊണ്ട് തന്നെ താതാത്മ്യപ്പെടുന്നു, ശുദ്ധതയെ വിട്ടിട്ടില്ല. ഇവിടെ ശാസ്ത്രം ബോധിപ്പിക്കുന്നത് ആ രീതിയിലാണ്. അത് ശുദ്ധമായിരിക്കെ തന്നെ അതിലെങ്ങനെ മാലിന്യം പെടുന്നു, ആ മാലിന്യത്തെ എങ്ങനെ നിർമാർജ്ജനം ചെയ്യാം, അശുദ്ധമായിരിക്കെ രഞ്ജനാരൂപത്വമാകുന്നു. വെളുത്ത തുണിയിൽ കളർ ചേർത്താൽ അത് വെളുപ്പ് പോയി കളർ പോകും, പിന്നെ അതിനെ കഴുകിക്കളഞ്ഞാൽ അത് വീണ്ടും പഴയതൊരു വെളുപ്പാവും. ജ്ഞാന വൈരാഗ്യ അഭ്യാസ രൂപക്ഷാരേണക്ഷാണിത പാത്രം അഴുക്ക് പിടിച്ചിരുന്നാൽ ചാരം കൊണ്ട് തേച്ച് പൊളിപ്പിക്കുന്നു, പാത്രശുദ്ധമാകും. അതുപോലെ ജ്ഞാനവൈരാഗ്യ അഭ്യാസം, ജ്ഞാനവൈരാഗ്യങ്ങളുടെ അഭ്യാസം, അതാണ് ഇവിടുത്തെ ക്ഷാരം. ക്ഷാണിത ശുദ്ധമാക്കി, കഴുകി വൃത്തിയാക്കി, മൃദുത ഒന്നും അതിനെ ഇല്ലാതാക്കി, വിനാശിത. എന്തിനെ ഇല്ലാതാക്കുന്നു? ജ്ഞാനവൈരാഗ്യ അഭ്യാസം, ജ്ഞാനാഭ്യാസം വൈരാഗ്യാഭ്യാസവയെ കൊണ്ട് ഈ അഴുക്കിനെ കഷായത്തെ രാഗദ്വേഷാദി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നു.